നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
നമസ്കാരം സജിത മഠത്തിൽ, സ്വാഗതം SBS മലയാളത്തിലേക്ക്. കുറച്ച് നാളുകളായി ഇപ്പോൾ ഓസ്ട്രേലിയയിൽ എത്തിയിട്ട് എന്ന് തോന്നുന്നു. കോവിഡ് മൂലം ഇവിടെ വന്ന് കുടുങ്ങിപ്പോയതാണോ അതോ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യത്തിനായിട്ട് ഇവിടെ ഓസ്ട്രേലിയയിൽ എത്തിയതാണോ?
ഞാനൊരു പ്രോജക്റ്റ് റെസിഡൻസിക്ക് വേണ്ടി വന്നതായിരുന്നു, ഒരു ആർക്കൈവൽ പ്രോജക്റ്റിന് വേണ്ടിയിട്ട്. അപ്പം അത് ഡിസംബർ വരെ തന്നെ ആയിരുന്നു, അതുകൊണ്ട് പെട്ടുപോയതല്ല. ഞാൻ കണ്ടിന്യൂ വർക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റെസിഡൻസി തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പിന്നെ അത് ഡിസംബറിൽ കഴിയും. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്ന അറിയില്ല, കുടുങ്ങിപ്പോവെന്ന് അറിയില്ല.
ഓക്കേ, ഇപ്പം ഓസ്ട്രേലിയ നിന്നുകൊണ്ട് നോക്കുമ്പോ ഇപ്പൊ തിരിച്ചു പോകുന്നത് സുരക്ഷിതമാണെന്ന് തോന്നുന്നുണ്ടോ, അതോ ഓസ്ട്രേലിയ ആണോ സുരക്ഷിതം തോന്നുന്നത്?
എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അപ്പൊ കേരളത്തില് പിന്നെ എന്തായാലും വളരെയധികം കൂടുന്നുണ്ട് കോവിഡ് കേസുകൾ എന്നുള്ളത് അറിയാം. പിന്നെ അതില് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇപ്പൊ ഉണ്ടാവുന്നുണ്ടെന്നും അറിയാം. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്നെങ്കിലും നമ്മളത് ഡീൽ ചെയ്തേനെ, നമ്മളതായ രീതിയിൽ നമ്മളത് ഡീൽ ചെയ്തേനെ. കേരളത്തിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഓസ്ട്രേലിയ വളരെ സുരക്ഷിതമായ സ്ഥലം തന്നെയാണ്. വളരെ കൃത്യമായിട്ട് പിന്നെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ സമൂഹം അതിനെ ഡീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ കേരളത്തിൽ കുറച്ചും കൂടി എന്താ പറയുക, നമ്മുടെ സ്ഥലമാണല്ലോ, അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഒരു ധൈര്യമുണ്ട്. നമ്മുടെ സ്ഥലമാണ്, നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും അത്ര കൂടിയാൽ പോലും എന്ന് നമുക്കൊരു തോന്നലുണ്ട്.
തീർച്ചയായിട്ടും. ഓക്കേ, ഇനിയിപ്പൊ 2 പതിറ്റാണ്ടുകളായി മലയാള സിനിമാ നാടക രംഗത്ത് സജീവമായിട്ടുള്ള ആളാണ് സജിത മഠത്തിൽ. ഷട്ടർ എന്ന സിനിമയിലെ തങ്കം എന്ന കഥാപാത്രത്തിലെ മികച്ച അഭിനയത്തിന് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡ് ലഭിച്ചു. കൂടാതെ നിരവധി പുരസ്കാരങ്ങളും ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണ്. മാത്രല്ല, എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിൽ എത്തിയ ശേഷം ഒരു പുരസ്കാരം സജിതയെ തേടിയെത്തിയിട്ടുണ്ട്. കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് അല്ലെ?
അതെ.
നാടകരംഗത്തെ എന്ത് സംഭാവനകൾക്ക് വേണ്ടിയായിരുന്നു ഈ അവാർഡ് എന്നുള്ള കാര്യം ഒന്ന് പറയാമോ?
അതാത് രംഗത്ത്, അതായത് സംഗീതം, നൃത്തം, നാടകം എന്നീ രംഗങ്ങളിൽ സമഗ്രമായി പ്രവർത്തിക്കുന്ന ആളുകൾക്കുള്ള അവാർഡാണത്. അപ്പം അങ്ങനെയുള്ള ഒരു അവാർഡ് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. കാരണം നാടകരംഗത്ത് സ്ത്രീകൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കുക, ഒരു സമഗ്ര സംഭാവന കിട്ടാവുന്ന രീതിയിൽ പല രംഗത്ത് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ സ്ത്രീകൾക്ക് പൊതുവിൽ കുറവാണല്ലോ ഉള്ളത്. അപ്പം അതുകൊണ്ട് അങ്ങനെയൊരു അവാർഡ് കിട്ടിയപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്.
ഓക്കെ, എന്തായാലും അഭിനന്ദനങ്ങൾ സജിത മഠത്തിൽ.
താങ്ക് യു സോ മച്ച്.
ഓക്കെ, അപ്പം ഇപ്പം എനിക്കറിയാം അധികം ഷൂട്ടിംഗ് ഒന്നും നടക്കുന്നില്ല എന്നെങ്കിലും ഇനിയും തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ അധികം പ്രോജക്ട്സ് ഒക്കെ ഉണ്ടോ?
ഒരു പ്രോജക്റ്റ് ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്യാം. പിന്നെ ഒരു സ്ക്രിപ്റ്റിന്റെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഈ രണ്ട് കാര്യങ്ങളുമാണ് സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് ആലോചിച്ചിട്ടുള്ളത്. പിന്നെ നാടകമാണ് യഥാർത്ഥത്തിൽ അടുത്ത വർഷം ചെയ്യണം എന്ന് ചിന്തിച്ചാല്, കോവിഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് സിറ്റുവേഷൻ പോസിബിൾ ആക്കുന്ന സമയത്ത് ചേരണം എന്ന് ആഗ്രഹിക്കുന്നത് ഒരു നാടകമാണ്. അപ്പൊ അതിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്.
ഓക്കെ, ഇനി നോക്കുകയാണെങ്കിൽ സാമൂഹിക പ്രശ്നങ്ങളിലും മുൻപന്തിയിൽ നിന്ന് തന്നെ പ്രതികരിക്കുന്ന ആളാണല്ലോ സജിത മഠത്തിൽ. WCC ഫൗണ്ടിങ് മെമ്പറുമാണ് അല്ലെ താങ്കൾ? ഒരുപാട് വിവാദങ്ങളിൽ കൂടിയാണ് WCC കടന്നുപോകുന്നതെന്ന് അറിയാം. ഇപ്പോ താങ്കൾ ഇവിടെ എത്തിയ ശേഷം തന്നെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അമ്മയിൽ നിന്ന് വ്യത്യസ്തമായി WCC തുടങ്ങുമ്പോൾ അതിന്റെ അകത്ത് നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ?
ഒരു ഒരു ഹിസ്റ്ററിയിൽ ഒരു മാറ്റം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു 10-20 വർഷത്തെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല. കാരണം അത്രയും രൂഢമൂലമായിട്ടുള്ള പിന്നെ ഒരു പിന്നെ ചിന്താധാരയെ പെട്ടെന്ന് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ WCC കഴിഞ്ഞൊരു 3-4 വർഷം കൊണ്ട് ചെയ്തിട്ടുള്ള പണി എന്ന് പറയുന്നത് ചില്ലറയല്ല. ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മളൊരു സോളിഡ് ആയിട്ടുള്ള അല്ല വെറുതെ ബഹളം വെക്കുക എന്നുള്ളതിൽ അപ്പുറത്തായിട്ട് കൃത്യമായിട്ടുള്ള പഠനങ്ങളോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പൊ അത് എന്തായാലും എല്ലാ രീതിയിലും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ആവശ്യപ്രകാരമാണ് ഹേമ കമ്മീഷനെ പോലെയുള്ള ഒരു കമ്മീഷനും വെക്കണമെന്നും പഠിക്കണമെന്നും ആവശ്യപ്പെട്ടു. പാരലലി നമ്മളും പല കാര്യങ്ങളും പഠിക്കാനും ഒക്കെ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം സ്വാഭാവികമായിട്ട് ഒരു അധികം വൈകാതെ തന്നെ ഇൻഡസ്ട്രിക്കകത്ത് റിഫ്ലക്ട് ചെയ്യും. ഇപ്പം തന്നെ ഇൻഡസ്ട്രിക്കകത്ത് ഒരു സ്ക്രിപ്റ്റ് സ്ത്രീവിരുദ്ധമല്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു സിസ്റ്റം പിന്നെ ഇൻഡസ്ട്രിക്കകത്ത് ഉണ്ടായി വന്നിട്ടുണ്ട്. സ്ത്രീവിരുദ്ധമായുള്ള കമന്റുകൾ വരരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത്യാവശ്യം ചിന്താശേഷിയുള്ള ഇൻഡസ്ട്രിക്കകത്തുള്ള എല്ലാവരും അത്തരം കാര്യങ്ങളെ കുറിച്ച് പഴയതിനേക്കാൾ ബോധവന്മാരാണ്. അപ്പൊ അതൊക്കെയാണല്ലോ ഒരു ഇൻഡസ്ട്രിക്കകത്ത് വരുത്തേണ്ട മാറ്റം എന്ന് പറയുന്നത്. ഞാൻ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. തുടക്കത്തിൽ കുറച്ച് റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെയല്ല. അത് മനസ്സിലാക്കുന്ന കുറെ പേരുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇൻഡസ്ട്രിക്കകത്ത്.
പക്ഷേ ഈ ഡബ്ല്യു സി സിക്ക് അകത്തും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നില്ലേ? കാരണം വിധു വിൻസെന്റ് പോലെ ഒരാൾ അവിടെ നിന്നും റിസൈൻ ചെയ്തു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ലേ?
തീർച്ചയായിട്ടും ലോകത്തുള്ള എല്ലാ ഓർഗനൈസേഷനും പല പല ഭാഗങ്ങളായി ചില പല രീതിയിലുള്ള ക്രൈസിസിലൂടെ കടന്നു പോവില്ലേ? എല്ലാ ഓർഗനൈസേഷനും ഉള്ള ക്രൈസിസ് സ്വാഭാവികമായിട്ടും ഡബ്ല്യു സി സിക്ക് അകത്തും ഉണ്ടാവും. മനസ്സിലായില്ലേ? ഞാൻ വിചാരിക്കുന്നത് എനിക്കും ഉണ്ടാവും. പിന്നെ ഓരോ ഓർഗനൈസേഷനകത്ത് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ വളരെ ക്രിട്ടിക്കലായിട്ടാണ് ആ ഓർഗനൈസേഷനകത്ത് പ്രവർത്തിക്കേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ക്രിട്ടിക്കലായി അതിൻ്റെ അകത്ത് തന്നെ പ്രവർത്തിക്കുക എന്നുള്ളതേ ഓപ്ഷൻ ഉള്ളൂ. പുറത്തു പോകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അതിൻ്റെ അകത്ത് തന്നെ വഴക്കടിക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു ഓർഗനൈസേഷൻ നിലനിൽക്കുക എന്നുള്ളത് ഇൻഡസ്ട്രിക്കകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം അങ്ങനെ അതിന്റെ അകത്ത് വഴക്കടിക്കാൻ പറ്റില്ല, പുറത്തേക്ക് പോകണം എന്ന് വിചാരിക്കുന്നവർ പുറത്തേക്ക് പോകും.
തീർച്ചയായിട്ടും മുഖ്യ സംഘടനയിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ട് അവസരങ്ങൾ നഷ്ടപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ട്. കാരണം നിങ്ങളൊക്കെ കലാകാരികളാണ്, ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണല്ലോ.
സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പറയാം, പിന്നെ അതിനോ ചില മെയിൻ പ്രധാനപ്പെട്ട ചേരിയോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിനെ ഡബ്ല്യു സി സിയുടെ പൊസിഷനിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന ആളുകൾക്ക് പലർക്കും വർക്കുകൾ ധാരാളം കിട്ടുന്നതായി. കാരണം ഓപ്പൺ ആയിട്ട് അത് പറയാതിരിക്കുന്നവർക്കൊക്കെ വർക്കുകൾ കൂടുതൽ കിട്ടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാൻ അതിന് മുമ്പ് ഡബ്ല്യു സി സിയിൽ വരുന്നതിന് മുമ്പ് പ്രവർത്തിച്ചതും അതിനുശേഷം പ്രവർത്തിച്ചതുമായിട്ടുള്ള സിനിമകളുടെ എണ്ണം എടുത്താൽ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും.
ഇനിയിപ്പോ നോക്കുകയാണെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നു സജിത ഇവിടെ എത്തിയ ശേഷമായിരിക്കാം നാട്ടിൽ കൂടുതൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അതിലൊന്നാണ് ഭാഗ്യലക്ഷ്മിക്കെതിരെയുള്ള ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. സൈബർ ആക്രമണം എന്ന് അവർ പരാതിപ്പെടുകയും സൈബർ ആക്രമണം നടത്തിയ ആളെ നേരിട്ട് വീട്ടിൽ ചെന്ന് ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. അപ്പൊ പലരും ഇത് നിയമം കയ്യിലെടുക്കുന്നു എന്ന തരത്തിൽ ഇവരെ ഭാഗ്യലക്ഷ്മിയും സുഹൃത്തുക്കളെയും തെറ്റായി അവര് ചെയ്ത് തെറ്റാണെന്നുള്ള തരത്തിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്, മറിച്ച് അത് ശരിയാണെന്ന തരത്തിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഇപ്പൊ താങ്കളുടെ ഒരു നിലപാട് ശരിക്കും എന്താണ്? ഒരു ഒരു സ്ത്രീപക്ഷ കലാകാരി കൂടി ആണല്ലോ താങ്കൾ.
നോക്കൂ, പിന്നെ കേരളത്തിൽ ഇപ്പൊ അടുത്ത കാലത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇപ്പൊ അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുള്ള ഒരു വലിയ മാറ്റം, അതെനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു 2010 ശേഷമൊക്കെ ഒരു 10 വർഷമായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു മാറ്റമാണിത്. പണ്ടൊക്കെ ഇപ്പം ഒരു ഓർഗനൈസേഷനകത്ത് നിങ്ങൾ പണിയെടുക്കുന്നു, വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നു, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയോട് ആ ഓർഗനൈസേഷൻ ചിലപ്പം റിയാക്ട് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന കുറച്ച് മനുഷ്യർ അത് കാണുമായിരിക്കും, അവർ റിയാക്ട് ചെയ്യുമായിരിക്കും, മോശമായിട്ട് പറഞ്ഞു എന്ന് വരും. അത് നമുക്ക് അവിടെ വെച്ച് ഡീൽ ചെയ്യാൻ പറ്റും. നമുക്ക് അറിയാം, നമുക്ക് അവരുടെ മുഖങ്ങൾ അറിയാം, ഏതൊക്കെ വ്യക്തികളാണ് നമ്മളോട് മോശമായി പെരുമാറുന്നതെന്നറിയാം, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് കമന്റ് ചെയ്യുന്നതെന്നറിയാം, അവരോട് നമുക്ക് നേരിട്ട് വഴക്കടിക്കാം. ഇതിനൊക്കെയുള്ള സ്പേസസ് പണ്ടുണ്ട്. ഇപ്പൊ എന്താ സംഭവിക്കുന്ന വെച്ചാല് എനിക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ കാണാത്തൊരു വ്യക്തി എന്നെ കുറിച്ചൊരു വീഡിയോ ചെയ്യുവാണ്. അവർക്ക് എൻ്റെ സാമൂഹിക ബന്ധങ്ങളോ അല്ലെങ്കിൽ എൻ്റെ വളർന്നു വന്ന രീതികളോ ഞാൻ ആരാണെന്നോ ഒന്നും അറിയണമെന്നില്ല. പക്ഷെ അവർക്ക് നമ്മളെക്കുറിച്ച് എന്തും പറയാനുള്ള അവരുടെ യൂട്യൂബ് ചാനലിലൂടെ എന്തും പറയാനുള്ള അവകാശമുണ്ട് എന്ന് അവർ കരുതുന്നു. അത് അതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നവർ കരുതുന്നു. എന്നിട്ടാണ് കുറെ ഇങ്ങനെയുള്ള യൂട്യൂബ് ചാനലുകൾ ഞാൻ ജീവിതത്തിൽ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ധാരാളം സഹിച്ചിട്ടുണ്ട്. ധാരാളം നമ്മൾ പോലീസിന് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും പോലീസിന്റെ ഭാഗത്തും സൈബർ സെല്ലിൽ ഞാൻ ഒരു 5-6 കംപ്ലൈന്റ് എങ്കിലും ഈ കാലങ്ങളിൽ ചെയ്തിട്ടുണ്ടാവും. ഞാൻ അത്ര ഒരു വളരെ സ്ട്രോങ് ആയുള്ളൊരു വ്യക്തിയല്ല. ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം വീഡിയോകൾ അല്ലെങ്കിൽ ഇത്തരം വാർത്തകളൊക്കെ കാണുന്ന സമയത്ത് ഞാൻ വളരെ ഡിപ്രസ്ഡ് ആയിപ്പോവും. പിന്നെ കുറെ കാലത്തേക്ക് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഭയങ്കര ലോ ആയിപ്പോവും. പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കംപ്ലൈന്റ് ചെയ്യും, സൈബർ സെല്ലിൽ കംപ്ലൈന്റ് ചെയ്യും, പക്ഷെ കാര്യമായിട്ട് ഒരു റെസ്പോൺസും ഉണ്ടാവില്ല. നമ്മുടെ മൊഴി എടുക്കാൻ വരും, നമ്മളുടെ അടുത്ത് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവരെ ഒന്ന് വിളിച്ച് ഫോണിൽ വിളിച്ച് എന്താണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു യൂട്യൂബ് വീഡിയോ ഇട്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാർത്ത ഈ സ്ത്രീക്കെതിരെ ഇട്ടത് എന്ന് ഒരു പോലീസുകാരനും അപ്പുറത്ത് നിൽക്കുന്ന ആളെ വിളിച്ച് ചോദിക്കുന്ന പതിവേ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ടില്ല. അതെനിക്ക് ഉറപ്പാണ്. ഇത് ഞങ്ങൾ നിരന്തരമായി സൈബർ, ഇപ്പം പാർവതിക്കെതിരെ സൈബർ അറ്റാക്കുകൾ വന്നിട്ടുണ്ട്, റീമ കല്ലിങ്കലിനെതിരെ സൈബർ അറ്റാക്ക് വന്നിട്ടുണ്ട്, എനിക്കെതിരെ വന്നിട്ടുണ്ട്, WCC തന്നെയുള്ള കുറെ പേർക്കെതിരെ വന്നിട്ടുണ്ട്. പിന്നെ ഭാഗ്യലക്ഷ്മിയും ഒട്ടും മോശമില്ലാത്ത രീതിയിൽ ഇത് സഹിച്ചുകൊണ്ടേ ഇരിക്കുവാണ് എത്രയോ കാലമായിട്ട്. നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടേത് മാത്രമാണ്, അത് നാട്ടുകാർ മുഴുവൻ അതിൽ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. ഇത് പിന്നെ ഇത് മനസ്സിലാക്കാതെയുള്ള അറ്റാക്കുകൾ പിന്നെ ഭാഗിക്ക് സഹിക്കാൻ പറ്റാതെയായിട്ട് മാത്രമായിരിക്കും അവരിങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇത് ചെയ്ത് ശരിയാണോ തെറ്റാണോ, അപ്പൊ ഞാനാണെങ്കിൽ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോ എനിക്ക് ചെയ്യാൻ അതിനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യില്ല എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ചെയ്യണമെന്ന് 100 വട്ടം മനസ്സിൽ ആഗ്രഹിക്കും ഒരു സ്ത്രീ, ഇങ്ങനെ ഇതിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീ 100 വട്ടം സ്വപ്നം കാണും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിനെ പറ്റിയിട്ട്. പക്ഷെ ചെയ്യാൻ പറ്റാത്തത് നമ്മൾ ഓരോ വ്യക്തിയും വ്യത്യസ്തരായതുകൊണ്ടാണ്.
ഓക്കെ, ഇപ്പൊ ഇത്തരം സൈബർ സ്ത്രീകൾക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾ കൂടുമ്പോൾ ഒരു നടി എന്ന നിലയ്ക്ക്, അത് മാത്രമല്ല ഒരു സൈബർ ആക്രമണത്തിന് ഇരയായ വ്യക്തി കൂടിയാണ് താങ്കൾ, അപ്പം ആ നിലയ്ക്ക് എന്ത് നിയമ നടപടി സർക്കാർ സ്വീകരിക്കണം എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്?
അറ്റാക്കിന്റെ ചെറുപ്പ വലിപ്പങ്ങൾ അനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള നിയമ സംവിധാനം ഓൾറെഡി ഉണ്ട്. നിയമം ഇനി പുതുതായി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ള നിയമം വെച്ചിട്ട് തന്നെ കേസെടുക്കാനുള്ള വകുപ്പുണ്ട്. പക്ഷെ അത് സൈബർ സെല്ല് ഒരിക്കലും അത് ഗൗരവമായിട്ട് കാണാറില്ല. ഇതൊരു പാട്രിയാർക്കൽ സിസ്റ്റമാണ്. സൈബർ സെല്ല് എന്ന് പറയുന്നത്, പോലീസ് എന്ന് പറയുന്നത് ഒരു പാട്രിയാർക്കൽ സിസ്റ്റമാണ്. അവർക്ക് പിന്നെ എന്താ പറയാ, ജെൻഡർ സെൻസിറ്റിവിറ്റി ഇല്ലായ്മയുകൊണ്ട് മാത്രമാണ് അവർ റിയാക്ട് ചെയ്യാത്തത്. പോലീസിനാണ് യഥാർത്ഥത്തിൽ ജെൻഡർ സെൻസിറ്റീവ് ആയുള്ള ക്ലാസ്സുകള്, ജെൻഡർ ക്ലാസ്സുകൾ കൊടുക്കേണ്ടത് അവർക്കാണ്. അവർക്ക് ആ ധാരണയില്ലാത്തത് കൊണ്ടാണ്, അവർക്ക് ഇതൊന്നും മനസ്സിലാവുന്ന പോലും ഇല്ല. ഒരു സ്ത്രീക്കെതിരെ ഇത്രയും വലിയ അറ്റാക്ക് വരുന്ന സമയത്ത് വളരെ കഷ്ടപ്പെട്ട് ഒരു സ്ത്രീ നേടിയെടുക്കുന്ന ഒരു ആത്മവീര്യമുണ്ട് ലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട്. അതിനെ പൂർണ്ണമായും തകർക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പൊ അതിനോട് അത് അത് ഒരു ക്രൈം തന്നെയാണ്, അല്ലാതെ അത് തമാശയല്ല എന്ന് മനസ്സിലാക്കാൻ പോലീസുകാരനും അതേപോലെ സൈബർ സെല്ലിനും മനസ്സിലാവും. അത് അറിയണം. അത് അറിയായ്മ കൊണ്ട് മാത്രമാണ് അവർ റിയാക്ട് ചെയ്യുന്നത്. എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട്, ഞാൻ ഒരു 10 സൈബർ ആക്രമണങ്ങൾ ഉണ്ടായ കാലങ്ങളിലൊക്കെ തന്നെ പോലീസിന് കംപ്ലയിന്റ് ചെയ്തിട്ട് ആദ്യമായിട്ട് ഒരു പോസ്റ്റർ പോലെ എന്റെയും കുറെ സ്ത്രീകളുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പോസ്റ്റർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ സംഘം പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു ഫേസ്ബുക്കിൽ. അപ്പൊ ഞാനത് റിമൂവ് ചെയ്യണം എന്ന് ഒരു വ്യക്തി അത് വീണ്ടും ഷെയർ ചെയ്തപ്പോൾ ഞാനത് റിമൂവ് ചെയ്യണം എന്ന് സൈബർ സെല്ലിനോട് ആവശ്യപ്പെട്ടു ഇപ്പടുത്ത കാലത്ത് ഇവിടെ വന്നതിന് ശേഷം. അപ്പൊ അവരത് റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരുടെ ആദ്യമായിട്ട് ഈ ഭാഗ്യലക്ഷ്മിയുടെ കേസിന് ശേഷം ആദ്യമായിട്ട് അതിന്റെ ഒരു മറുപടി എനിക്ക് വന്നു. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം ആ ഒരു ചെറിയൊരു കാര്യമാണ് സൈബർ സെല്ല് ചെയ്തത്, പക്ഷെ അത് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ ചെറുതല്ല. കാരണം നമ്മളോട് നമ്മളുടെ ഒരു ആത്മവിശ്വാസത്തിനെ കുറച്ച് ബൂസ്റ്റ് ചെയ്യുന്നത് പോലെയായിരുന്നു അത്. വളരെ കൂളായിട്ട് സൈബർ സെല്ലിന് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഉള്ള നിയമങ്ങൾ വെച്ച് പുതിയ ഓഡിയൻസിന്റെ ഒന്നും ആവശ്യമില്ല. പുതിയ നിയമ പഴയ നിയമങ്ങൾ തന്നെ വെച്ചിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ചെയ്യുന്നില്ല. എന്തുകൊണ്ടോ കേരളത്തിൽ അത് സംഭവിക്കുന്നില്ല. ജെൻഡർ സെൻസിറ്റൈസ് ചെയ്യുക എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ജെൻഡർ സെൻസിറ്റൈസ് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ ഗൗരവപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് സ്ത്രീകളുടെ വകുപ്പുകൾ, വനിതാ വകുപ്പൊക്കെ ഉണ്ട് കേരളത്തിൽ, അവരതിനു വേണ്ടിയുള്ള പണികൾ എടുക്കണം. അതേ വഴിയുള്ളൂ, വേറെ വഴിയൊന്നുമില്ല.
ഓക്കെ, ഇനി മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ, വിവാദമായ മറ്റൊരു വിഷയം ഇപ്പോഴും, അതും എനിക്ക് തോന്നുന്നു സജിത ഇവിടെ വന്ന ശേഷമാണെന്ന് തോന്നുന്നു, നടിയെ ആക്രമിച്ച കേസിൽ ഭാമ കൂറുമാറുകയും അതുപോലെ തന്നെ ഇടവേള ബാബുവിന്റെ ഒരു ഒരു പ്രസ്താവന മൂലം നടി പാർവതി അമ്മയിൽ നിന്നും റിസൈൻ ചെയ്യുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടായല്ലോ. അപ്പോ ഈ നടിയെ ആക്രമിച്ച കേസിൽ ഇപ്പം ഇരയായ നടിയെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രതിയായ നടനെ ഉൾപ്പെടുത്തി ആണ് ഇവരിപ്പോ പുതിയൊരു ചിത്രം പുറത്തു കൊണ്ടുവരാൻ അമ്മ ശ്രമിക്കുന്നത്. അപ്പൊ അമ്മയുടെ ഈ നിലപാടിലും ഒരു മെയിൽ ഷോവനിസം കാണുന്നില്ലേ?
നോക്കുക, അമ്മയെ എന്ന് പറഞ്ഞ ഓർഗനൈസേഷനെ കുറിച്ച് ഒരു കമന്റ് പറയേണ്ട ആവശ്യം എനിക്കില്ല. കാരണം എന്താ വെച്ചാല് ഞാൻ ആ ഓർഗനൈസേഷന്റെ ഭാഗമായി നിൽക്കുന്ന ആളല്ല. പുറത്ത് നിൽക്കുന്ന ആള് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്ന കമന്റ് എത്രമാത്രം ശരിയാണ് എന്നുള്ളത് എനിക്കറിയില്ല, അങ്ങനെ പറയാവോന്നും എനിക്കറിയില്ല. പക്ഷേ അതൊരു പിന്നെന്താ പറയുക, അമ്മ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഒരു കാലത്ത് പോലും ജെൻഡർ സെൻസിറ്റീവ് ആയിട്ട് ഒരു എന്തെങ്കിലും, ഇപ്പൊ കഴിഞ്ഞൊരു 3 വർഷമായിട്ട് പല കാര്യങ്ങളിലും അമ്മ ഇടപെടുന്നതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതൊരു മെയിൽ ക്ലബാണ്, അത് ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടൊരു സ്പേസ് ആണെന്ന് തോന്നിക്കുന്ന ഒരു കാര്യവും അമ്മയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി അതിനെ കുറിച്ച് കമന്റ് പറയേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല.
എന്തായാലും ഇത്രയും സമയം SBS മലയാളം ശ്രോതാക്കളോട് ഇത്രയും കാര്യങ്ങൾ വിവരിച്ചതിന് വളരെയധികം നന്ദി സജിത മഠത്തിൽ.
താങ്ക് യു സോ മച്ച്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.